بسم الله الرحمن الرحيم ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك المجتبى وحبيبك المرتضى نبينا محمد وعلى آله وأصحابه وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്ത് വരെ അല്ലേ ബൽ ബണൻതും അല്ല യൻഖലിബ റസൂലു വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ വസയ്യന ذلك ഫീ ഖുലൂബികും വബണൻതും ബന്ന സൗ വകുൻതും ഖൗമൻ ബൂറ അതുവരെയാണ് വിശദീകരിച്ചത് അതിൽ പറഞ്ഞത് എന്താണ് എന്താ ആയത്തിന്റെ ആശയം ആരെ കുറിച്ചാ പറഞ്ഞ ഈ ആയത്ത് ആ പിന്തിരുന്നവർ പിന്തിരുന്നവർ ആരാ അറാബികൾ മുനാഫിഖീങ്ങളല്ല അറാബികൾ അവരെ ഒന്നായിട്ട് മുനാഫിഖ് എന്ന് വിധിക്കാൻ പറ്റൂല കാരണം അവര് പിന്നെ പോയിട്ടെന്നല്ല അതേ പോയിട്ടെന്നല്ല മുനാഫിഖീങ്ങൾ കൂടെ പോയി അതാണ് മുനാഫിഖീങ്ങളും പിന്നെ ഇതും തമ്മിൽ വ്യത്യാസം ഇതിലും നിഫാക്കുള്ളവരുണ്ടാവും പക്ഷെ മുനാഫിഖീങ്ങൾ കൂടെ പോകും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് വരും പിന്നെ വലൗ ഖറജു ഫീകും മാ സാദൂകും ഇല്ല ഖബാല പിന്നെ കൂടെ വരുന്നിട്ട് പിന്നെ ഒപ്പം നടന്ന് പ്രശ്നം ഉണ്ടാക്കും അതേസമയം പിന്നെ ഇവർ പുറപ്പെട്ടിട്ടില്ല ഇവരവിടെ പുറപ്പെടാൻ പറഞ്ഞു പക്ഷെ ഇവർ പുറപ്പെട്ടില്ല അതാണ് നമ്മൾ പറഞ്ഞ അറേബ്യൻ ഗോത്രങ്ങൾ ഏതൊക്കെ അറേബ്യൻ ഗോത്രങ്ങൾ അസ്ലം അഷ്ജ ജുഹൈന മുസൈന അസ്ജ ദീൽ ഗഫാർ ഗഫാർ തുടങ്ങിയ ഗോത്രങ്ങൾ ആറ് ഗോത്രങ്ങളല്ലേ പറഞ്ഞ ദീൽ ഗിഫാർ അസ്ലം അസ്ജ പിന്നെ ജുഹൈന മുസൈന ഈ ആറ് ഗോത്രങ്ങൾ അവരുടെ അവസ്ഥ പറയാണ് പിന്നെ മക്കാര് മദീനയിൽ വന്ന് ഉഹദിൽ വെച്ചിട്ടാണ് ആര് തോൽപ്പിച്ചേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ തോൽപ്പിച്ചത് തോൽവി നടന്നില്ലെങ്കിൽ അവരുടെ ഭാഷ്യത്തിൽ അല്ലെങ്കിൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു പിന്നെ മുസ്ലിമീങ്ങൾക്ക് പരാജയം വന്നു ശരിയാണ് പക്ഷെ പരാജയം അവരാഘോഷിക്കേണ്ടി ആഘോഷിക്കുവാൻ ശരിക്കും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെയും അതേപോലെ തന്നെ മദീനയിലുള്ള മുസ്ലിമീങ്ങളെയും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു ആ പിന്നെ ഉന്മൂലനാശം വരുത്തേണ്ടിയിരുന്നു പക്ഷെ അതവർക്ക് സാധിച്ചില്ല പിന്നെ അവർ കിട്ടിയത് കൊണ്ട് മടങ്ങുക ചെയ്തത് ബദറിൽ 70 പിന്നെ മുശ്രിക്കുകൾ വധിക്കപ്പെട്ടു അതിന് പകരം ഇവിടെ 70 മുസ്ലിമീങ്ങൾ ഷഹീദായി എന്നുള്ളത് ശരിയാണ് പക്ഷേ പിന്നെ അവർക്ക് പറയാനുള്ള എന്തില്ല ഒരു വിജയമല്ല അതുകൊണ്ടാണ് അവർ വീണ്ടും വഴിയിൽ നിന്ന് മടങ്ങി വരാൻ തീരുമാനിച്ചത് നമ്മൾ ഈ പൊട്ടന്മാരായല്ലോ എന്നുള്ളത് അവർക്ക് തോന്നിയിങ്ങനെ വയ്ക്കുന്നത് ഏതായാലും പിന്നെ ഈ അറാബികൾ വിചാരിച്ച എന്താണ് മക്കാര് മദീനത്ത് എത്തിയിട്ട് മുഹമ്മദിനെ തോൽപ്പിച്ചിങ്ങനെ ആ മക്കാരുടെ അടുക്കലേക്കാണ് ഇനി മുഹമ്മദ് എന്ത് ചെയ്യണത് ആ നിരായുധനായിട്ട് ചെല്ലണത് അപ്പോ ഒരിക്കലും ലയൻ ഖലീബർ റസൂൽ വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ ഒരിക്കലും മുഹമ്മദും കൂടെ ഉള്ള വിശ്വാസികളും മദീനയിലേക്ക് മടങ്ങില്ല എന്ന് അവർ ധരിച്ചു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ കുറിച്ച് പറയുന്നത്. വസുയിന ദാലിക ഫീ ഖുലൂബികും വദനൻതും ദന്നസ വകുൻതും ഖൗമൻ ബുറ. അല്ലാഹു സുബ്ഹാനഹു വതാല തുടർത്തി പറയാണ്, ഒക്കെ ഹുദൈബിയയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടല്ലോ, ഹുദൈബിയയുമായി ബന്ധപ്പെട്ട് പിന്നെ അവതീർണമായിട്ടുള്ള ആയത്തുകളാണ്. മനസ്സിലായത്? അള്ളാഹു സുബ്ഹാനഹു വതാല ചില ചരിത്രങ്ങളിലേക്ക്, ഭാവിയിൽ വരാനിരിക്കുന്ന ചില ചരിത്രങ്ങളിലേക്കും ഇതിലൂടെ വീണ്ടും വെളിച്ചം വീശുന്നുണ്ട്. അള്ളാഹു പറയാണ്, വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅതദ്നാ ലിൽ കാഫിരീന സഈറ. എന്താ വമല്ലം യുഅ്മിൻ ബില്ലാഹി, ലം യുഅ്മിൻ ബില്ലാഹി, എന്താ മെന്നാണ് വല്ലവരും, വാവ് ഇസ്തിനാഫിയ, വമൻ വല്ലവരും, ലം യുഅ്മിൻ ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, വിശ്വസിച്ച് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, വറസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനെയും, വല്ലവരെയും വല്ലവരും അള്ളാഹുവെയും അള്ളാഹുന്റെ റസൂലിനെയും വിശ്വസിച്ച് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഫഇന്ന അഅതദ്നാ ലിൽ കാഫിരീൻ സഈറ. ഫ ഇന്ന ഇന്നാണ് തീർച്ചയായും, ഫ എന്നുള്ളത് ഇവിടെ ഇമ്മൻ വന്നില്ലേ, മൻ ഷർത്താണ്, ഷർത്ത് ചെയ്യാണ്, അതുകൊണ്ടായിട്ട് ചെല്ലാറ്. ഫ ഇന്ന തീർച്ചയായും നമ്മൾ അഅതദ്ന, അഅതദ്ന അഅതദ്ന എന്ന് പറഞ്ഞാല് അഅദ്ദാന്നുള്ള അഅതദ്ന, നാം ഒരുക്കിയിരിക്കുന്നു. അഅതദ്ന അഅതദ്ന നാം ഒരുക്കിയിരിക്കുന്നു, ലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക്, സഈറൻ സഈർ സഈർ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നരകത്തി, അല്ലാഹുമ്മ അജ്റനാ മിനൽ നാർ സഈർ. അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ പറയുന്നത് പിന്നെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. പിന്നെ അറസൂൽ, റസൂലിലുള്ള വിശ്വാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായി? വല്ലവരും അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഫഇന്ന അഅതദ്നാ ലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് നാം ഒരുക്കിയിരിക്കുന്നു, സഈറൻ നരകത്തീനെന്നാണ്. അപ്പൊ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കാത്തവൻ ആരാണ്? അവൻ കാഫിറാണ്. അത്തരം കാഫിരീങ്ങൾക്കാണ് സഈറിനെ ഒരുക്കിയിട്ടുള്ളതെന്നാണ്. അള്ളാഹുവെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ വിശ്വസിക്കുന്നതിന്റെ നാല് അടിസ്ഥാനങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അള്ളാഹുവിന്റെ വുജൂദ്. എന്താ വുജൂദ് എന്ന്? അള്ളാഹുവിന്റെ ഉണ്മയിലുള്ള വിശ്വാസമാണ് അല്ലെ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണ്ടേ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണ്ട. പിന്നെ രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസമാണ്. എന്താ റുബൂബിയത്തിലുള്ള വിശ്വാസം? അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകൻ തുടങ്ങിയുള്ള വിശ്വാസം, അതാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം. പിന്നെ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസമാണ്. എന്താ ഉലൂഹിയത്തിലുള്ള വിശ്വാസം? അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകനും സൃഷ്ടി നിയന്താവും, അതുകൊണ്ട് അവനാണ് എന്ത് അർഹിക്കുന്നത്? അവനാണ് ഉലൂഹിയത്ത്, ഉബൂദിയത്ത്, ആരാധന അർഹിക്കുന്നത്. അതുകൊണ്ട് അവനെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ വിശ്വാസം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഊർജ രൂപമല്ല, പിന്നെ അള്ളാഹുക്ക് ഒരു ഉണ്മയുണ്ട്. ആ ഉണ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്, അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം. കാരണം അള്ളാഹുവിനെ നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരും ഉണ്ട് ലോകത്ത്. അതേപോലെ തന്നെ ഈ അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകനും സൃഷ്ടി നിയന്ത്രിക്കുന്നവനും സൃഷ്ടിയെ സംഹരിക്കുന്നവനും. അപ്പൊ അള്ളാഹാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുഹീ മുമീത്, ഇതൊക്കെ ഉണ്ടല്ലോ, ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ. ഈ വിശ്വാസമൊക്കെയാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം, രക്ഷാകർത്തൃത്വം, രക്ഷാകർത്തൃത്വം, അതിനുള്ള വിശ്വാസം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അള്ളണ്ട്, അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് പരിപാലിക്കുന്നത്, അവനാണ് അന്നം നൽകുന്നത് എങ്കിൽ ആ അള്ളാഹുവാണ് എന്ത് അർഹിക്കണത്? ആരാധന അർഹിക്കണത്. അവനെ മാത്രം ആരാധിക്കാവൂ, അവനോട് ദുആ ചെയ്യാവൂ, അവനോടെ സഹായാർത്ഥനാകാവും, അവനെ നമസ്കാരാകാവും, അവനെ പ്രണാമാകാവും. ഇതാണ് ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് അർഹിക്കുന്ന അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് കുറെ പേരുകളുണ്ട്. അത് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കുറേ വിശേഷണങ്ങളുണ്ട്. റഹ്മക്കല്ല കുറെ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങളാണ്. അത് അള്ളാഹുവിന്റെ സത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷണങ്ങളാണ്. അള്ളാഹ് ഹയാത്ത് ജീവനുണ്ട്, അള്ളാഹുക്ക് ഇൽമുണ്ട്, അള്ളാഹുവിന് സം ഉണ്ട്, അള്ളാഹുവിന് ബസറുണ്ട്, സം ഉണ്ട് തുടങ്ങി കുറെ വിശേഷങ്ങൾ അള്ളാഹ് പറഞ്ഞില്ലേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ സത്ത കൊണ്ട് അർശിന് മീതെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല രാത്രിയുടെ ഒരു ഭാഗമാകുമ്പോ പിന്നെ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ അള്ളാഹു അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പതാണ് അള്ളാഹിന്റെ സിഫാത്തുകൾ, ഇസ്മുകൾ. ഇതൊക്കെ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കലാണ് എന്ത്? അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹുള്ള വിശ്വാസം. അല്ലാതെ അള്ളാഹുടെ അല്ല ഉണ്ട് എന്നുള്ള മാത്രമല്ല. ഇതൊക്കെ അള്ളാഹുള്ള വിശ്വാസമാണ്. അതാണ് വമയ്യുമിമ്പില്ല, വല്ലവരും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, വറസൂലിഹി അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചാൽ. എന്താ ഈ റസൂലുള്ള വിശ്വാസം? എങ്ങനെ റസൂലിൽ വിശ്വസിക്ക? അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂൽ കുറെ വൃത്താന്തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വൃത്താന്തങ്ങളിൽ ആ റസൂലാരെ എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം അല്ലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കുറെ കൽപ്പനകളും വിനോദങ്ങളും ആര് കൊണ്ടുവന്നിട്ടുണ്ട്? അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നതിനെ നമ്മൾ സത്യപ്പെടുത്തണം, സാക്ഷാത്കരിക്കണം. അതാണ് ആരിലുള്ള വിശ്വാസം? റസൂലിലെ വിശ്വാസം. റസൂൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിയോഗിതനാണ്, നബിയാണ്, റസൂലാണ്. അതേപോലെ അന്ത്യപ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ്. കുറെ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായത്. അതുകൊണ്ട് എന്താണ് കൽപ്പന ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പറയലാ അല്ല. പിന്നെയോ കൽപ്പനകളെ നമ്മൾ ഉൾക്കൊള്ളണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കുറെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് കുറെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകങ്ങൾക്ക് ഉപരിയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കണ്ട കാഴ്ചകൾ അതൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പല കാര്യങ്ങളും കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസാരിച്ചു. പല വിഷയങ്ങളും നമുക്ക് വന്നിട്ട് പറഞ്ഞു തന്നില്ലേ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? അതിൽ റസൂലുള്ളാഹിനെ വിശ്വസിക്കണം, സത്യപ്പെടുത്തണം, അംഗീകരിക്കണം. സത്യപ്പെടുത്തേണ്ട വാർത്തകളെ സത്യപ്പെടുത്തുക, സാക്ഷാത്കരിക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ പ്രാവർത്തികമാക്കുക. ഇങ്ങനെയാണ് ആരിൽ വിശ്വസിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതാണ് വമല്ലം മിൻ ബില്ലാ വറസൂല, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. വല്ലവരും അള്ളാഹുവേയും അല്ലാൻ റസൂലിനെയും ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവരാരാ? അവർ കാഫിരിയങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർ കാഫിരിയങ്ങളാണെന്ന് പറയാതെ അവര് കാഫിരിയങ്ങളാണെന്നും അവർക്ക് എന്താണ് ഉള്ളതെന്നും എന്ത് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. എന്താ അള്ളാഹു അവർക്കുള്ള റഹ്മക്കല്ല എന്താ അവർക്കുള്ളത്? ഫഇന്ന അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, തീർച്ചയായും നാം അഅതദിന നാം ഒരുക്കിയിരിക്കുന്നു. നാം ഒരുക്കിയിരിക്കുന്നു ലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക്, സഗീറൻ സഗീർ എന്തിനാ സഗീർ? സഗീർ എന്ന് പറഞ്ഞാൽ ജോലകളാണ്. സഗീർ എന്ന് പറഞ്ഞാൽ ജോല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ജഹന്നം നാർ അല്ലെ നരകത്തെയാണ് ഒരുക്കിയത്. പക്ഷെ നരകത്തെ എന്ന് പറയാതെ അള്ളാഹു ഇവിടെ സഗീർ എന്നാ പറഞ്ഞത്. സഹീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം കത്തിയാളുന്ന നരകാണ്, നരകം കത്തിയാളുന്ന നരകാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കുല്ലമ ഹബത്ത്, നരകത്തി കത്തി അടങ്ങുമ്പോഴെല്ലാം സിദ്നാഹും സഹീറാണെന്നാണ്. അള്ളാഹു നരകത്തിന് സഹീറിനെ ഏറ്റിക്കൊടുക്കുന്നതാണ്. സഹീർ എന്നാൽ ജോലകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല സഹീർ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചിലയിടത്ത് പറഞ്ഞ് ലവ, എന്താ ലവ? ലവ എന്ന് പറഞ്ഞാലും ജോലയാണ്. ആളുകൾ ജൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ അല്ല കാര്യം. ഇന്നഹ തീർച്ചയായും നരകത്തി ലബ, ലബ എന്ന് പറഞ്ഞാൽ അത് ജോലയാകുന്നു എന്നാണ്, ജോലയാകുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് മുന്നറിയിപ്പ് നൽകുന്നു. നാരൻ നരകത്തീന്, ആ നരകത്തീന്റെ പ്രത്യേകത എന്താ? തലംബ, തലംബ എന്ന് പറഞ്ഞാൽ ആ ജ്വാലയായി കത്തിയാളുന്ന നരകമാകുന്നു എന്നുള്ളത്. അള്ളാഹു കേട്ടെ, ഞാൻ ഉള്ളത് പിന്നെ അള്ളാഹു പിന്നെ തുടർത്തി പറയുന്നത് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദി യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇവിടെ ഈ ആയത്തിനെ തുടർന്ന് എന്തിനാണ് വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്ന അഅതദ്നാ ലിൽകാഫിരീന സഈറ എന്ന് പറഞ്ഞത്? ഈ സംഭവത്തിന്റെ സാഹചര്യത്തിൽ ഇത് പറഞ്ഞ എന്തിനാ? ആരാണ് നിങ്ങളിൽ ഫഖീഹ്, മുഫസ്സിർ, ശാരിഹ്? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാനെ നിയോഗിച്ചത് എന്തിനാ? ഈ ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പൂർത്തിയാക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് റസൂലിലൂടെ ഈ ദീനിനെ പൂർത്തിയാക്കാനാണ്. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്യണം? ഇവിടെ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല്ലാഹു യാസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ആരെ കാക്കും? റസൂലുള്ളാഹിനെ കാക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പിന്നെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതില്ല. ആദ്യ കാലത്തൊക്കെ റസൂലുള്ളാഹി ചെയ്തിരുന്നു, പിന്നെ സെക്യൂരിറ്റിനൊക്കെ നിർത്തിയിരുന്നു രാത്രി. കാരണം ഈ വിഷപ്പാമ്പുകൾ മദീനയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് നടത്തിയിരുന്ന മുനാഫിക്കുകളും ജൂതന്മാരായിട്ട് കടന്ന് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കാവൽക്കാരെ നിയോഗിച്ചിരുന്നു. പക്ഷെ വല്ലാഹു യാസിമുക മിനന്നാസ് എന്ന ആയത്തിറങ്ങിയതിൽ പിന്നെ റസൂലുള്ളാഹി കയ്യിൽ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരുന്നു? അങ്ങനത്തെ കാവൽക്കാർ രാത്രി സമയങ്ങളിലൊക്കെ വിശിക്ഷ ഒഴിവാക്കിയിരുന്നു. അള്ളാഹു റസൂലുള്ളാഹിനെ സംരക്ഷിക്കും, റസൂലുള്ളാഹിയിലൂടെ ഈ ദീന് പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ബാധ്യത എന്താ? അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ ധാരണ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ അർത്ഥം? അവരുടെ ധാരണ എന്താ? അതായത് റസൂലുള്ള മക്കത്തേക്ക് പോയിട്ടുണ്ട്, റസൂലുള്ളാഹിനെ ഖലാസ് മക്കാർ തട്ടും എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ വിശ്വസിച്ചവരാകുമോ? ഇല്ല. റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചവരാകുമോ? ഇല്ല. അതാണ് വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി ഫഇന്ന അഅതദ്നാ ലിൽകാഫിരീന സഈറ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇതേപോലെ തന്നെ രാശിയം വേർപ്പെടുത്താൻ എന്നുള്ള അർത്ഥത്തിൽ അതിനാണ് ഇസ്തീനാഫിന്റെ വാവ് എന്ന് പറയാം. ലില്ലാഹി, അള്ളാഹുവിന് മാത്രവും ഉടമപ്പെട്ടതുമാകുന്നു. ലില്ല അവിടെ ലി അള്ളാഹ് എന്നാണ്, അവിടെ ലി എന്നുള്ളത് ലാമുൽ മുൽക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ലാമുൽ ഇഖ്തിസാർ എന്നൊക്കെ. അള്ളാഹുവിന് ഉടമപ്പെട്ടതും അള്ളാഹുവിന് മാത്രവുമാകുന്നു എന്ത്? മുൽക്കു സമാവാത്ത് വൽ അർ, സമാവാത്തിന്റെ മുൽക്ക് ആധിപത്യം, മുൽക്കാണ് ആധിപത്യം. വൽ അർ, ഭൂമിയുടെയും, അപ്പൊ ഭൂമിയുടെയും വാനങ്ങളുടെയും ആധിപത്യം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രമാകുന്നു. യഗ്ഫിറു ലിമയശ, യഗ്ഫിറു അല്ലാഹു പൊറുക്കും, ലിമയശ അല്ലാഹു ഉദ്ദേശിക്കുന്നവന്, അല്ലാഹു ഉദ്ദേശിക്കുന്നവൻ അല്ലാഹു പൊറുക്കും. വയുഅദ്ദിബു മയ്യശ, വയുഅദ്ദിബു ശിക്ഷിക്കുകയും ചെയ്യും, മയ്യശ അല്ലാഹു ഉദ്ദേശിക്കുന്നവന്, അല്ലാഹു ഉദ്ദേശിക്കുന്നവൻ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. വഖാന അല്ലാഹു ഗഫൂറ റഹീമ, വഖാന അല്ലാഹ്, ഖാന അല്ലാഹ് അള്ളാഹു ആകുന്നു ഗഫൂറൻ, പാപം പൊറുക്കുന്നവനും പാപം മറക്കുന്നവനും. റഹീമൻ, റഹീമൻ കരുണ നൽകുന്നവൻ, കരുണ നൽകുന്നവൻ. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകളെ ഒരിക്കലും നൈരാശത്തിൽ തള്ളണില്ല. ഇനി ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് ആളുകൾ ധരിച്ച് അള്ളാഹുവിൽ ആളുകൾ ഇച്ഛാഭംഗപ്പെടേണ്ട, നൈരാശ്യം കൊണ്ട് കഴിയേണ്ട ഒരവസ്ഥയല്ല. പിന്നെയോ, ആളുകളിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുൽക്കിലാണല്ല, അവന്റെ മുൽക്കിലാണല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു ആരെയാണ് പൊറുക്കാൻ ഉദ്ദേശിക്കുക? സ്വയം മാറ്റത്തിന് തയ്യാറാവുന്നവനെയാണ്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക? ആരാണ് സ്വന്തത്തെ നാശകർത്തത്തിലേക്ക് എറിയുന്നത്? അവനെയാണ് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക, അല്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വാനങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യം ആർക്ക് മാത്രമുള്ളത്? അല്ലാഹുവിന് മാത്രമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ ആരും നിരാശപ്പെടേണ്ട കാര്യമല്ല. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരാണോ നന്നായി ജീവിക്കാൻ സ്വയം സന്നദ്ധനാകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെന്ത് ചെയ്യും? കബൂലാക്കും, സ്വീകരിക്കും. അതേസമയം സ്വന്തത്തെ ഒരാൾ നാശത്തിലേക്ക് എറിയുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിടികൂടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നോക്കി ആദ്യം പറഞ്ഞ എന്താ? യഗ്ഫിർ ലിമൻ യശാ എന്നാണ്. പിന്നെയാണ് എന്ത് പറഞ്ഞത്? യുഅദ്ദിബ് മൻ യശാ എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ മഹ്ഫിറത്താണ് മുൻകടന്നിട്ടുള്ളത്, അല്ലാഹുവിന്റെ ശിക്ഷയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ നബ്ബി ഇബാദി എന്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്? എന്റെ ദാസന്മാരോട് നീ പറഞ്ഞു കൊടുക്കണം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. പിന്നെയാണ് പറഞ്ഞത് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീ, ഞാൻ ഗഫൂറും റഹീമുമാണ് എന്നത് ദാസന്മാരോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ് എന്നതും പറഞ്ഞു കൊടുക്കണം. രണ്ടും വേണം, ഖൗഫും ഉണ്ടാക്കണം, റജാവും ഉണ്ടാക്കണം. റജാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രത്യാശയും പ്രതീക്ഷയാണ്, അതും ഉണ്ടാക്കണം. അള്ളാഹുവിൽ പേടിയും ഭീതിയും ഉണ്ടാക്കണം. പക്ഷെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്താണ്? ഗഫൂറാണ്, റഹീമാണ് എന്നുള്ളതാണ്. ഗാഫിരി ദംബി ഖാബിലി തൗബ് ശദീദിൽ ഇഖാബ് ദി തൗൽ ലാ ഇലാഹ ഇല്ലാഹു, അതാണ് അള്ളാഹിനെ കുറിച്ച് പറയുന്നത്. ഗാഫിരി ദംബ് ഖാബിലി തൗബ്, എന്താ ഗാഫിരി ദംബ്? പാപം പൊറുക്കുന്നവനാണ്. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. പിന്നെ പറഞ്ഞത് ശദീദിൽ ഇഖാബ്, ശദീദിൽ ഇഖാബ് ശിക്ഷ കഠിനമാക്കുന്നവനാണ്, കഠിനമായവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ളത്. അപ്പൊ അത് ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയും അതേപോലെ പ്രത്യാശയും സമ്മാനിക്കാനാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തഖ്ദീം തഅഖീർ നിർവഹിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസീം മയ്യശ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം, ഈ ഉലകത്തിന്റെ ഉടമസ്ഥതയും ആധിപത്യവും മേലായ റബ്ബ് സുബ്ഹാനഹു വതആലക്കാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അണു അളവ് ചെയ്യാൻ കഴിയില്ല. ആരുദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു ആർക്ക് അദാബ് ഉദ്ദേശിച്ച അവനാണ് അദാബ്. അള്ളാഹു ആർക്ക് മഗ്ഫിറത്ത് ഉദ്ദേശിച്ചു അവനാണ് എന്ത്? മഗ്ഫിറത്ത്. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് 42 വർഷം റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടായി. 42 വർഷം റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടായി. 42 വർഷം എന്ന് പറഞ്ഞാല് പിന്നെ അയിലേറില്ല എന്നല്ല, പിന്നെ സംരക്ഷകനായിട്ടുണ്ടായി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിന്റെ 8-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് റസൂലുള്ളാഹിനെ ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ 8 വയസ്സ് വരെ അബൂ താലിബ് ഉണ്ട്, പക്ഷെ അന്ന് അബ്ദുൽ മുത്തലിബും ഉണ്ട്. അപ്പൊ സംരക്ഷണം ആരുടെയായിരുന്നു? അബ്ദുൽ മുത്തലിബിന്റെ അടുത്തായിരുന്നു. 8 വയസ്സ് മുതൽ റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് മരിക്കുന്നത്. അതിൽ 10 വർഷം നുബുവത്തിന്റെ 10 വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിച്ച് 10 വർഷം റസൂലുള്ളാഹിന്റെ കൂടെ ആരുണ്ട്? അബൂ താലിബുണ്ട്. പക്ഷെ ഈ അബൂ താലിബിന് എന്തില്ല? അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയില്ല. അയാൾ സ്വയം ഒരു മാറ്റത്തിന് അയാൾ തീരുമാനിച്ചില്ല. സത്യം ബോധ്യപ്പെട്ടു, പക്ഷെ പല സാഹചര്യങ്ങളാൽ കാരണങ്ങളാൽ അയാൾ സത്യത്തെ കൂട്ടാക്കിയില്ല. എന്താ സംഭവിച്ചത്? അബൂ താലിബ് കുഫ്രിൽ മരിച്ചു. നരകശിക്ഷ അനുഭവിക്കാൻ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിമിഷങ്ങൾ കണ്ട ചിലരുണ്ട്. 10 വർഷം റസൂലുള്ളാഹിനോടൊപ്പം ഉണ്ടായിട്ടില്ല. അബൂ താലിബ് നബിയായിട്ട് 10 വർഷം, നബി ആവുന്നതിന് മുമ്പ് 12 വർഷം. അബൂ താലിബ് റസൂലുള്ളാഹിനോട് കുട്ടിയാണ്, ഒന്നിച്ചാ ജീവിക്കുന്നത്. റസൂലുള്ളാഹിന്റെ രാവും പകലും അറിയുന്ന വ്യക്തിയാണ് അബൂ താലിബ്. രാവും പകലും എന്ന് പറയുന്നത് ആ കൃത്യമായിട്ടുള്ള പ്രയോഗമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കിക്കിടത്തിയിട്ട് പിന്നെ റസൂൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടായിരുന്നു അബൂ താലിബ് ഉറങ്ങിയിരുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇത്ര കാലം ജീവിച്ചിട്ട് അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷ വാങ്ങിക്കൊടുക്കാൻ, അബൂ താലിബിന് വാങ്ങിക്കൊടുക്കാനും സാധിച്ചില്ല. കാരണം വലിയില്ലാഹി മുൽക്കു സമാവാതി വല്ല ഭവാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യവും ഉടമസ്ഥതയും അത് മേലായ റബ്ബിന് മാത്രമാണ്. മേലായ റബ്ബിന് മാത്രമാണ്, അത് അവന് പ്രത്യേകവുമാണ്. അതേസമയം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ഇപ്പൊ നമ്മൾ ഇനി ഇൻഷാല്ലാ നമുക്കിവിടെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം വരും. ഹുനൈനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമ്പോ പിന്നെ ഈ നിസ്കാര സമയമായി. അപ്പൊ റസൂലുള്ളാഹി സഹാബിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് ഇവർ നിസ്കരിക്കുമ്പോ ഒരു സംഘം ആളുകൾ ഇവരുടെ മുസ്ലിമീങ്ങളുടെ ബാങ്ക് കളിയാക്കി അപ്പുറത്ത് ബാങ്ക് കൊടുക്കുക. ഒരു സംഘം ആളുകൾ കളിയാക്കിയിട്ട് ബാങ്ക് കൊടുക്കണം. അപ്പൊ അവരെന്താണ്, മുശ്രിക്കുകളായ കുട്ടികളാണ്. അവര് മുസ്ലിങ്ങൾ ബാങ്ക് കൊടുക്കുന്നിട്ട് ആ ബാങ്കിനെ കളിയാക്കി അവിടെ ബാങ്ക് കൊടുക്കുകയാണ്. പക്ഷെ അതിലൊരു ബാങ്ക് വളരെ ശ്രദ്ധേയമാണ്, കളിയാക്കി കൊടുക്കുകയാണെങ്കിലും നല്ല ശ്രദ്ധേയമായ ബാങ്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥല കഴിഞ്ഞ് ഉടനെ അവരൊക്കെ ആ കുട്ടികളൊക്കെ വിളിച്ച് കരുതി അങ്ങനെ വരിക്കി നിർത്തിയിട്ട് ഓരോരുത്തരോടും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അതിൽ അബൂ മഹസൂർ ഉണ്ടായിരുന്നു. അബൂ മഹസൂറാണ് ആ സുന്ദരായിട്ട് ബാങ്ക് കൊടുക്കുന്ന ആള്. അബൂ മഹസൂർ പറയുന്നത് എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു ആരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദ് നബിയോട്. ബാങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവനെ റസൂലിന്റെ ബാങ്ക് കെട്ടിന്റെ നെഞ്ഞത്ത് കൈവച്ച് ഇങ്ങനെ കൊട്ടി. അതോടുകൂടി എനിക്കൊരു സമാധാനം. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വിശ്വസിച്ച് നബി എന്നോട് പറഞ്ഞ് മക്കത്ത് പോയിട്ട് ഇനി മക്കത്ത് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മക്കയിൽ റസൂലിന്റെ ബാങ്കിയായിട്ട് ഈ അബൂ മഹദൂറായ റസൂലുള്ള അവിടെ നിശ്ചയിച്ചു. എത്ര സമയം? വളരെ കുറഞ്ഞ ഒരു സമയം റസൂലിനോടൊപ്പം നിന്ന ആളാണ് ഈ അബൂ മഹദൂറ. പക്ഷെ നമുക്കല്ല ഇസ്ലാം സ്വീകരിച്ചു. അവിടെ ഇതൊക്കെ എന്താണ് അറിയിക്കുന്നത്? ഇത് അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ആധിപത്യത്തിലും നിയന്ത്രണത്തിലും കഴിവിലും പിടുത്തത്തിലാണ് ഈ ഉലകം മുഴുവൻ എന്നുള്ളതാണ്. നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആധിപത്യത്തിനെ നന്നാക്കട്ടെ. ഞങ്ങളത് പിന്നെ അപ്പോ പിന്നെ അതാണ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വകാന അള്ളാഹു ഗഫൂറ റഹീമ. കാന അള്ളാഹു ഗഫൂറ റഹീമ, അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാകുന്നു റഹീമാകുന്നു. ഈ വാവിന് ചിലപ്പോൾ വാവുൽ ഇസ്തീനാഫ് എന്നോ വാവുൽ ഹാൽ എന്നോ ഒക്കെ പിന്നെ തഫ്സീറുകൾ കാണാം. പിന്നെ വാവുൽ ഇസ്തീനാഫ് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പിന്നെ അനുബന്ധ വാചകം വേറെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു എന്നർത്ഥത്തിൽ. കാൻ അള്ളാഹു ഗഫൂറ റഹീമ, അള്ളാഹു ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങളെ മറക്കുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കരുണ നൽകുന്നവനുമാകുന്നു, കാരുണ്യം നൽകുന്നവനുമാകുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇവരെ കുറിച്ച് തന്നെയാണ്. ആരെ കുറിച്ച് തന്നെ? നമ്മളുടെ മുഖല്ലഫൂൻ, ആറാബികൾ. സയഖൂലുൽ മുഖല്ലഫൂൻ ഇദൻതലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹാ ദറൂനാ നത്തബിഉകും യുരീദൂന അൻ യുബദ്ദിലു കലാമല്ലാഹ് ഖുൽ ലൻ തത്തബിഊനാ കദാലികും ഖാലല്ലാഹു മിൻ ഖബൽ ഫസയഖൂലൂൻ ബൽ തഹ്സുദൂനനാ ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. സയഖൂലുൽ മുഖല്ലഫൂൻ, മുഖല്ലഫീങ്ങൾ പറയും. ആരി മുഖല്ലഫ്? പിന്തി നിന്നവർ. മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ മത്രൂക് അല്ലേ, ഉപേക്ഷ, പിന്തള്ളപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നവർ ഇത് പിന്തി നിന്നവർ എന്നാണ്. പിന്തി നിന്നവർ സയഖൂൽ പറഞ്ഞേക്കും, പറഞ്ഞേക്കും. പറയും സയഖൂൽ പറഞ്ഞേക്കും ഭാവിയിൽ. അപ്പോ ഇതെന്തലഖ്തും, ഇൻതലഖ്തും എന്നാ ദഹബ്തും, നിങ്ങൾ പോയി. ഇതെന്തലഖ്തും നിങ്ങൾ പോയാൽ, ഇതെന്തലഖ്തും നിങ്ങൾ പോയാൽ എവിടേക്ക്? ഇലാ മഗാനിമ ലിതഖുദൂഹ. ഇലാ മഗാനിമ, മഗാനിം മഗ്നമിന്റെ ജമ്മാണ്. മഗ്നം എന്താ മഗ്നം? മഗ്നം എന്ന യുദ്ധാർജിത സ്വത്തുക്കൾ, ഗനീമത്ത്, ഗനീമത്ത്. മഗ്നം, മഗ്നമത്ത്, മഗാനിം, യുദ്ധാർജിത സ്വത്ത്. മഹാന്മാരായ ജമ്മാണ് യുദ്ധാർജിത സ്വത്തുക്കൾ. യുദ്ധാർജിത സ്വത്തുക്കളിലേക്ക് നിങ്ങൾ പോയാൽ മുഖല്ലഫു പറയും ലിതഅഖുദു, നിങ്ങൾ സ്വീകരിക്കുവാൻ എടുക്കുവാൻ ഹ ഈ യുദ്ധാർജിത സ്വത്തുക്കൾ. യുദ്ധാർജിത സ്വത്തുക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയാൽ മുഖല്ലഫൂൻ പറയും ദറൂന നത്തബിഉകും. ദറൂന, ദറൂന എന്നാണ് എന്താ? ആ ദറൂന എന്ന് പറഞ്ഞാൽ ഉത്രുക്കൂന, ദറൂന ഞങ്ങളെ വിട്ടേക്കൂ, ദറൂന ഞങ്ങളെ വിടൂ, ഉപേക്ഷിക്കൂ. നത്തബിഉകും, നത്തബിഉ ഞങ്ങൾ അനുധാവനം ചെയ്യട്ടെ, പിൻപറ്റട്ടെ. കും നിങ്ങളെ, ദറൂന നത്തബിഉകും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുവാൻ, പിന്തുടരുവാൻ ഞങ്ങളെ വിട്ടേക്കൂ. അതാണ് ദറൂന നത്തബിഉകും. യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, മുഖല്ലഫൂൻ ഉദ്ദേശിക്കുന്നു, ഐ യുബദ്ദിലു, യുബദ്ദിലുന്ന മാറ്റിമറിക്കുവാൻ, മാറ്റുവാൻ അവർ മാറ്റുവാൻ കലാം അല്ലാ, അള്ളാഹുവിന്റെ വചനത്തെ, അള്ളാഹുവിന്റെ കലാമിന്. കുൽ പറയുക, ലൻ തത്തബിഉന, ലൻ തത്തബിഉന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല, ലൻ തത്തബിഉന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല, പിന്തുടരുകയില്ല, പിന്തുടരുകയില്ല. തത്തബിഉന നിങ്ങൾ പിൻപറ്റും, പിന്തുടരും. നാ ഞങ്ങളെ, ലൻ തത്തബിഉന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല. കദാലിക്കും ഇതുപോലെയാണ്, ഖാല അല്ലാഹു മിൻ ഖബിൽ ഇതിനു മുമ്പ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഖാല അല്ലാഹു പറഞ്ഞു മിൻ ഖബിൽ ഇതിനു മുമ്പ്. ഇത് പിന്നെ അതിന്റെ ചരിത്രം മനസ്സിലാകുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാം. നമ്മള് പിന്നെ അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്ന് പിന്നെ മുഖല്ലഫീങ്ങളെ കുറിച്ച് പറഞ്ഞു. ആരെ മുഖല്ലഫീങ്ങൾ ആരൊക്കെ പറഞ്ഞു? അസ്ലം, അഷ്ജ, ഇതൊക്കെ ഗോത്രങ്ങളാണ്. ജുഹൈന, മുസൈന, മുസൈന കൂടിയ ദീൽ, ഗിഫാർ, ഗിഫാർ ഈ ഗോത്രങ്ങൾ അറിഞ്ഞല്ലേ. ഇവരാണ് മുഖല്ലഫൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൈബിയയിലേക്ക് ഉംറക്ക് പോകുമ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളെ നമ്മളെ കൂടെ പോരണം, നിങ്ങളെ നമ്മളുടെ കൂടെ പോരണം. ഇവർ കൂടെ പോരണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, ഇവർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കാരെന്ത് ചെയ്യും? ഇവരുടെ ശുപാർശ സ്വീകരിച്ച് റസൂലുള്ളാഹി ഉംറ ചെയ്യാൻ സമ്മതിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്ത്, ഇവർ ഇങ്ങനെ വിചാരിച്ച് ലയ്യൻ കലിബർ റസൂൽ മുൻലാഹിലിഹിം അബദൻ, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഈ മുഖല്ലഫൂൻ പറഞ്ഞേക്കും, നിങ്ങൾ മഗ്നമുകൾ, ഗനീമത്തുകൾ സ്വീകരിക്കാൻ പുറപ്പെട്ടാൽ ഇവർ പറയും മുസ്ലിങ്ങളോട്, ദറൂന നിങ്ങൾ ഞങ്ങളെയും നത്തബിഉകും ഞങ്ങളെയും നിങ്ങളുടെ കൂടെ വരാൻ വിട്ടേക്കൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മടങ്ങി വരുമ്പോൾ, ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് സൂറത്ത് ഇറങ്ങണത്, സൂറത്ത് ഇറങ്ങണത്. ഇതിൽ ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന വർത്തമാനത്തെ കുറിച്ചുള്ള വചനങ്ങളാണ്. ഇത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനുള്ളതാണ്. ഈ കൂട്ടർ ഇനി എന്ത് ചെയ്യും? മുസ്ലിമീങ്ങൾ മദീനത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങൾ ഇനി ഖനീമത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ ഇവർ വന്നിട്ട് പറയും, നിങ്ങൾ നമ്മളെ പിന്നെ പറ്റ ഒഴിവാക്കല്ലേ, ശരിയാണ് ഉംറക്ക് വിളിക്കപ്പോ ഞങ്ങൾ വന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടണം എന്ന് പറയും. എവിടേക്ക് പോകുമ്പോ? മഗ്നം, ഖനീമത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ. ഇത് എവിടെയാണ് ഈ ഖനീമത്ത് എന്നുള്ളതാണ്. അത് ഖൈബറിലാണ്. മുസ്ലിമീങ്ങൾ ഖൈബറിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. ഹുദൈബിയ സന്ധി നടന്നത് ഏത് മാസത്തിലാണ്? ഹുദൈബിയ സന്ധി നടന്നത് ഹിജ്റയുടെ 6-ൽ ദുൽഖാദ മാസത്തിലാണ്. 6-ൽ ദുൽഖാദ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഖാദ മാസം കഴിഞ്ഞ് പിന്നെ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറത്തിൽ, മുഹറത്തിൽ ഖൈബറിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഖൈബറിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തിനാ ഖൈബറിലേക്ക് പോകുന്നത്? ഖൈബറിൽ ആരാ ഉള്ളത്? ആരാ ഖൈബറിലുള്ളത്? ഖൈബറിൽ ജൂതന്മാരാണ്. അതിൽ പ്രധാനികൾ ആരാ? പ്രധാനികൾ ബനു നദീർ ജൂതഗോത്രമാണ്. ബനു അൽ നദീർ ജൂതഗോത്രമാണ്. ബനു നദീർ ജൂതഗോത്രമാണ്. ഈ ബനൂ നദിർ ജൂതന്മാരെ സിംഹഭാഗത്തെയും റസൂലിനെ മദീനത്തു നിന്ന് നാട് കടത്തിയാണ്. ഇവരെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നേ മദീനത്തുണ്ടായിരുന്നത്. മദീനത്തു നിന്ന് റസൂൽ അവരെ നാട് കടത്തിയതാണ് ഇവിടേക്ക് ഖൈബറിലേക്ക്. മദീനത്തു നിന്ന് നാട് കടത്താൻ കാരണം എന്താ? ഇവര് മുസ്ലിം മീങ്ങൾക്ക് തരി പാരയും റസൂൽ നാനെ പലതവണ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ മദീനയിൽ സുരക്ഷിതത്വം അതിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഖൈബറിലേക്ക് നാട് കടത്തിയത്. അപ്പൊ ഈ ബനൂ നദീറാണ് ഇവിടെ ഉള്ളത്, ഖൈബറിലുള്ളത്. അവരാണ് സിംഹഭാഗം. ഇവര് ഖൈബറിലെത്തിയിട്ട് പിന്നെ പണി എന്താണെന്നറിയാം? ഖൈബറിലെത്തിയിട്ട്, ഖൈബർ എന്ന് പറഞ്ഞാൽ നല്ല കൃഷിഭൂമിയാണ്, മാത്രമല്ല ഖൈബറിൽ കാലികൾ, അതേപോലെ തന്നെ ഖൈബറിൽ പിന്നെ പല വിഭവങ്ങളാണ്. വളരെ ധന്യമാണ് ഖൈബർ. ഈ ബനൂ നദീർ അവരുടെ സ്വത്ത് അവരെന്ത് ചെയ്യും, അറേബ്യൻ ഗോത്രങ്ങൾക്ക് വീതം വെക്കും. എന്തിന്? അവർ മദീനക്കെതിരില് നബിസ്ലമാത്തങ്ങൾക്കെതിരിൽ സംഘടിക്കാൻ വേണ്ടിയിട്ട് അഹ്സാബ് യുദ്ധം ഉണ്ടല്ലോ, കിടങ്ങ് യുദ്ധം. അഹ്സാബ് യുദ്ധം ഹിജ്റയുടെ നാലിൽ കിടങ്ങ് യുദ്ധത്തിന്റെ കാരണം ഈ ബനൂ നദീറാണ്. ഇവര് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഇവരെന്ത് ചെയ്ത്, ഇവര് സഖ്യസേനയെ ഉണ്ടാക്കി അവരുടെ പൈസ കൊണ്ട്. ഖൈബറിൽ വിളയുന്ന കാരക്കയുടെ സിംഹഭാഗം അവരെന്ത് ചെയ്ത്, അവരെ അറേബ്യൻ ഗോത്രങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത്. ഇവര് മക്കയിൽ ചെന്ന് എന്നിട്ട് ഖുറൈശികളെ ആദ്യം ചട്ടം കെട്ടി, എന്നിട്ട് പിന്നെ പ്രമുഖ അറേബ്യൻ ഗോത്രങ്ങളിലേക്ക് ഇവർ ചെന്ന്, എന്നിട്ട് അവരോടൊക്കെ എന്ത് ചെയ്ത് വാഗ്ദാനം ചെയ്ത്, ഇത്ര കാരക്കങ്ങൾക്ക് തരാം, ഇത്ര കാരക്കങ്ങൾക്ക് തരാം, ഇന്നത് തരാം എന്നിട്ട് എന്ത് ചെയ്ത് അവരൊക്കെ ചട്ടം കൂട്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ അഹ്സാബ് യുദ്ധം പറയണ്ടല്ലോ, അഹ്സാബ് യുദ്ധം. ആ അഹ്സാബ് പറഞ്ഞ പേര് സഖ്യസേന എന്നാണ്, സഖ്യസേന. അങ്ങനെയാണ് ഈ ജൂതന്മാരാണ് ആ സഖ്യസേനക്ക് രൂപം കൊടുക്കുന്നത്. അങ്ങനെ സഖ്യസേന 10,000 പേർ അവർ മദീനയിൽ വരികയാണ്, ആ സഖ്യസേനയെ മദീനയിൽ ചേർക്കാൻ ഒരു വകുപ്പില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം. അവർ നടന്നു പോയാൽ മതി മദീനയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സഖ്യസേന എങ്ങനെ ചേർത്തത് മദീനയിൽ, വലിയ കിടങ്ങ് കീറിയിട്ട് അവരെ ചെറുക്കേണ്ടി വന്നത്. ആ കിടങ്ങ് കീറിയ യാതനകൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, ചരിത്രത്തിൽ വലിയ സംഭവം. റസൂല് രണ്ട് കല്ലൊക്കെ വെച്ചെത്തിന്നറല്ലേ ആ സംഭവമാണ്. ഹന്ദക്ക് കിടങ്ങ്, അതാണ് ഹന്ദക്ക്, പിന്നെ അതാണ് അഹ്സാബ് യുദ്ധം. ആ കിടങ്ങ് കീറാൻ വേണ്ടിയിട്ടാണ് റസൂൾ അത്രയും പ്രയാസപ്പെട്ടത്. ഇതര സഹാബികളൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ സഖ്യസേനയെ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? ഈ ബനൂ നദീറാണ്. ആ ബനൂ നദീറാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്, ഖൈബറിലുള്ളത്. അവരുടെ പണി ഖൈബറിൽ, അവർക്ക് കുറെ കോട്ടകളാണ്. ആ പിന്നെ കോട്ടകളിൽ അവര് തമ്പടിക്കും. അവർ വളരെ പിന്നെ കൃഷിയിടങ്ങളും അതേപോലെ തന്നെ കാലികളുള്ള ഒരു കൗമാണ്. അവരെന്ത് ചെയ്യാണ്, അവരുടെ സമ്പത്ത് കൊണ്ട് അവർ നബിസ്ലമാത്തങ്ങൾക്കെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ അവരെന്ത് ചെയ്യാണ്, ആ അറേബ്യൻ ഗോത്രങ്ങളെ പ്രലോഭിപ്പിച്ചും അതേപോലെ തന്നെ പ്രീണിപ്പിച്ചും അവർ സംഘടിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വന്നിട്ട് മുഹറം മാസത്തിൽ ഖൈബറിലേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഒരു അന്യായ യാത്രയല്ല എന്നുള്ളത് അറിയിക്കാനാണ് ഈ ചരിത്രം മനസ്സിലാക്കണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് വളരെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ളൊരു പുറപ്പാടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തി. ഖൈബറിലെത്തിയപ്പോൾ ഫജറിന് മുമ്പാണ് എത്തുന്നത്. ഖൈബർ പറഞ്ഞാൽ കുറേ കോട്ട, അതിനുള്ള ഖൈബർ പോയിക്കണ, ഖൈബർ കോട്ടകൾ കണ്ടിണ. ആ ഇപ്പോഴും ഉണ്ട് ഖൈബറിൽ, പിന്നെ ആ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ, പിന്നെ ഇവിടുത്തെ ഈ പുരാവസ്തു സംരക്ഷിക്കുന്ന വിഭാഗം അതിനെ കുറെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഏതായാലും മദീനയിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് ഭാഗത്താണ്, അല്ലെ, സവർണ്ണ വടക്കല്ല, പടിഞ്ഞാറ് ഭാഗത്താണ് ഖൈബറിലെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഖൈബർ സ്ഥിതി ചെയ്യുന്നത്. 120 കിലോമീറ്ററാണ് ദൂരം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെത്തി. ഖൈബറിൽ കുറെ കോട്ടകളാണ്, ദാഇം, അതേപോലെ ഖൽസൂം, അതേപോലെ സഅബ്, സലാലിം, ഇങ്ങനെ കുറെ കോട്ടകളാണ്. ഫജറിന്റെ ടൈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. റസൂൽ എത്തിയത് അവരറിയില്ല. അങ്ങനെ നേരം പുലർന്നോ സുബൈഹൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴാണ് ഓല് കോട്ടയിൽ നിന്ന് കണ്ട് ഇറങ്ങുന്നത്. അവർക്ക് അവരുടെ പിന്നെ മൺവെട്ടിയും കൊട്ടയൊക്കെ ഏറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കൃഷി സ്ഥലങ്ങളിലേക്ക്. അപ്പോഴാണ് നബിസ്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ വന്ന അവർ അറിയണത്, മനസ്സിലായത്. അപ്പോ പിന്നെ അവര് ദാ മുഹമ്മദ് സൈന്യവുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആർത്ത് കൂവി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ ഖരീബത് ഖൈബർ നസൽനാ ബിസാഹതി ഖൗമിൻ ഫസാഅ സബാഹൽ മുൻദരി എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സൈന്യത്തെ നിയോഗിക്കുകയാണ്. കോട്ടകളാണല്ലോ, ഓരോ കോട്ടകളിലേക്കും അതിൻ്റെതായ സൈന്യങ്ങളെ വിഭജിക്കുകയും നിയോഗിക്കുകയും ചെയ്യാം. ഖൈബറിനെ സംബന്ധിച്ചിടത്തോളം ഖൈബർ ഫലഭൂയിഷ്ഠമാണ്, ഞാൻ പറഞ്ഞില്ലേ, വളരെ സമ്പൽ സമൃദ്ധാണ്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു ഖൈബറിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന് പകരം എന്ന് പറയാതെ സയഖൂലുൽ മുഖല്ലഫൂൻ, പിന്തിരുന്നവർ പറയും, ഇദന്തലക്തും ഇലാ മഗാനിം, ഗനീമത്ത് സ്വത്തുക്കളിലേക്ക് നിങ്ങൾ പോയാൽ. ഒരു ശത്രുവിനെ കണ്ടുമുട്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതിന് പോകുന്നതിന് എന്ന് പറയാതെ ഗനീമത്ത് സ്വത്തുക്കളിലേക്ക് പോയാൽ എന്ന് പറയുന്നത് അതാണ്. കാരണം അവിടെ ശത്രുക്കൾ ജൂതന്മാരാണ്. ജൂതന്മാർ മറ്റേ അറേബ്യൻ ഗോത്രത്തിന്റെ മാതിരിയല്ല, അവർ നേരിട്ടൊരു അറ്റാക്കിന് വരില്ല, നേരിട്ടൊരു അറ്റാക്കിന് വരില്ല, അവരത്ര ഭീരുക്കളാണ്. അവരുടെ പണി എന്താണ്? അവർ കോട്ടക്കുള്ളിലാണ്ട് വിളിക്കും, കോട്ടക്കുള്ളിൽ വിളിക്കും. മദീനത്തുണ്ടായിരുന്ന ജൂതന്മാരാണ് ഇവർ. മദീനത്ത് ബനു ഖുറൈമ, ബനു നദീർ, ബനു ഖൈനുക, മൂന്ന് ജൂതഗോത്രങ്ങളാണ്. അവരുടെ പണി എന്താ? അവർ കോട്ടന്റെ ഉള്ളിലാണ്ട് വിളിക്കും, പിന്നെ അവരെ ഉപരോധിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഉപരോധം മൂത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പിന്നെ സന്ധിക്ക് തയ്യാറാകും. നിങ്ങൾ പറയുന്ന വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ ഇതാക്കി ഒതുങ്ങിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സന്ധി വ്യവസ്ഥയ്ക്ക് ഇറങ്ങാണ് ചെയ്യാം. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യണ സന്ധി വ്യവസ്ഥയിലൂടെ നാടുകടത്തുന്നത്. ഖൈബറില് ചില സന്ദർഭങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പലതും ഇങ്ങനെ അവര് കീഴൊതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള അതാണ് ഇതാണ്. പിന്നെ മുഖല്ലഫൂങ്ങൾ, പിന്തിരുന്നവർ പറയും, ഇദന്തലക്തും ഇലാ മഗാനിം, ഖൈബറിലേക്ക്, ഖൈബറിലെ യുദ്ധാർജിത സ്വത്തുക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയാൽ, അതാണ് ലിതഖുദുഹ ദറൂനാൻ അത്തബിയക്കും, ഈ പിന്തിരുന്നവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറയും. കാരണം ഉംറക്ക് പോകും പോലല്ല ഖൈബർക്ക് പോണത്. ഉംറക്ക് പോകുമ്പോ എന്താ പ്രത്യേകത? ഈ പിന്തി നിന്നവര് പറയണത് എന്താ? എവിടുക്ക പോണത്? ഒരിക്കലും റസൂൽ വിശ്വാസികൾ മടങ്ങുക, അതുകൊണ്ട് നമ്മക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല. ഇവിടെ പോയാല് ഖൈബർ പോയിട്ടുണ്ടെങ്കിൽ വല്ല ചില്ലാനവും തടയും അല്ലേ, അങ്ങനെ പറയാം, വല്ല ചില്ലാനവും തടയും. അതുകൊണ്ട് തന്നെ ആ ചില്ലാനം തടയാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം? അതിനൊരു മുടക്കും വരിക്കില്ല, ഓൽക്ക് കൂടെ പോണം. അതാണ് ദറൂന നത്തബിയക്കും. അവർ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കാൻ. അതെന്താ? ഖൈബറിലേക്ക് മുസ്ലിം സൈന്യം പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ മദീനത്ത് നിന്ന് ഉംറക്ക് പോയവരുണ്ടല്ലോ, അവരെ എവിടേക്ക് പോകാവൂ? ഖൈബർക്കും പോകാവൂ. കാരണം അള്ളാഹുക്ക് അറിയാം ഖൈബറിൽ ചെന്നാൽ എന്താ സംഭവിക്കാന്നുള്ളത്. ഖൈബറിൽ എന്ത് എന്നുള്ളത് അള്ളാഹുവിനറിയാം, ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വഹിയാണ്, ഖൈബറിലേക്കും ആരെ പോകാവൂ? റസൂലുള്ളാഹിന്റെ കൂടെ ഉംറക്ക് പുറപ്പെട്ട ആളുകളെ പോകാവൂ. എത്ര പേരാ ഉംറക്ക്? 1400 പേര്. 1400 പേരാണ് അവർക്കും ഖൈബറിലേക്കും. ഖൈബറിലേക്കും കാരണം ഖൈബറിൽ നിന്നുള്ള വരുമാനം അത് ആർക്ക് കിട്ടണം? ആർക്ക് കിട്ടണം? ഉംറക്ക് റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ട ഈ 1400 പേർ കിട്ടണം. അങ്ങനെ അവരതിന് അർഹരാണ്. കാരണം അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ നേരെ അവർ കരാറ് ചെയ്തു, മരിക്കാൻ അവർ തയ്യാറായി, ക്ഷമിക്കാൻ അവർ തയ്യാറായി, റസൂലുള്ളാഹിനെ തൊട്ട് ഞങ്ങൾ ഓടൂല്ല എന്നുള്ള ഉറപ്പിൽ അവരെന്ത് ചെയ്ത് ബൈഅത്ത് ചെയ്ത്. അവർ അർഹിക്കുന്നവരാണ്. ആ അർഹതക്കുള്ള അംഗീകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവരെ എടുക്കൊണ്ടാണ്, അവരെ മാത്രം എടുക്കൊണ്ടാണോ? ഖൈബറിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഖൈബറിലെ മഗ്നമുകൾ അതാർക്ക് മാത്രം കൊടുക്കണം? അവർക്ക് വീതിച്ചു കൊടുക്കണം. ഇൻഷാല്ലാ അത് വിശദീകരിക്കാം. അത് അവർക്ക് മാത്രമല്ല, കുറച്ച് ആളുകൾക്ക് വേറെയും കൊടുത്തിട്ടുണ്ട്, നമുക്കത് പറയാം. അപ്പൊ ഖൈബറിലേക്ക് ഇവരെ കൊണ്ടുപോകണം. ആരെ? പിന്നെ ഉംറത്തുൽ ഖദാ, ഉംറയിൽ പങ്കെടുത്തവരെ, ഉംറത്തുൽ ഖദാഇലല്ല, ഉംറക്ക് പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ടവരെ കൊണ്ടുപോകണം. യുദ്ധാർജ സ്വത്തുകൾ അവർക്ക് കൊടുക്കും ചെയ്യണമല്ലോ. ഇത് അള്ളാന്റെ വാക്കാണ്, അള്ളാന്റെ വാക്കാണ്. യുരീദൂൻ, ഈ പിന്തി നിന്നവർ ഉദ്ദേശിക്കുന്നു, ഈ ഉബദ്ദിലു കലാം, അള്ളാഹുവിന്റെ ഈ കലാമിനെ മാറ്റിമറിക്കാൻ. അള്ളാഹിന്റെ കലാമിനെ മാറ്റിമറിക്കാൻ നമ്മ അതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ പറയും. അള്ളാഹു പറഞ്ഞ എന്താ? മുഖല്ലഫീങ്ങൾ എടുക്കൊണ്ടോകരുത്, ഖൈബറിലേക്ക് കൊണ്ടുപോകരുത്. ആരെ മാത്രം കൊണ്ടായാൽ മതി? ഉംറക്ക് പുറപ്പെട്ട ആളുകളെ മാത്രം കൊണ്ടായാൽ മതി. അതാണ് അള്ളാഹിന്റെ കലാമ്. അതിനെ മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉംറക്ക് പോയാലോ, കുറച്ചൊക്കെ മാറ്റി നിർത്തിയാലും ഞങ്ങളെ കൂടെ നിങ്ങൾ കൊണ്ടുപോയി എന്നതാണ് അവരുടെ പിന്നെ രീതി. അത് അള്ളാഹിന്റെ കലാമിനെ മാറ്റിമറിക്കലാണ്. അതാണ് ഇവിടെ പറയുന്നത്, യുരീദുന യുബദ്ദിലു കലാമല്ലാ. യുരീദുന യുബദ്ദിലു കലാമല്ലാ, അള്ളാഹുവിന്റെ കലാമിനെ മാറ്റുവാൻ അവർ ഉദ്ദേശിക്കുന്നു. നമ്മൾ പറഞ്ഞു എന്താ അള്ളാഹുവിന്റെ കലാമ്? ഖൈബറിലേക്ക് ആരാ പോകേണ്ടത്? റസൂലുള്ളാഹിന്റെ കൂടെ ഉംറക്ക് പോയവരാണ് അല്ലെ. ആ കലാമിനെ മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാണ്, ഖുൽ, പറയുക, ലൻ തത്തബിഊന, ലൻ തത്തബിയുന, നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയില്ല, പിന്തുടരുകയില്ല. ലെന്നല്ല പ്രയോഗിച്ച്, ഒരിക്കലും പിന്തുടരില്ല എന്നർത്ഥം. നിങ്ങൾ ഞങ്ങളെ ഒരിക്കലും പിന്തുടരുകയില്ല. കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ, കദാലിക്കും അതുപോലെയാണ് ഖാൽ അല്ലാഹു പറഞ്ഞു. കദാലിക്കും അപ്രകാരമാണ്, അപ്രകാരം അതുപോലെ ഖാൽ അല്ലാഹു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മിൻ ഖബൽ, ഇതിനു മുമ്പ്. ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? ആ പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന് ഒന്ന് ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അതാർക്കുള്ളതാണ്? ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അത് ഉംറക്ക് പുറപ്പെട്ടവർക്കുള്ളതാണ് എന്നത് അതാണ്. കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ, അല്ലാഹു ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തേത്, കദാലിക്കും ഇതുപോലെ, ഏതുപോലെ, ലൻ തത്തബിഊന, നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയില്ല എന്നത് അതാണ്. കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ, അല്ലാഹു മുമ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ, ഇതിനു മുമ്പ് അല്ലാഹു ഇതുപോലെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? രണ്ടാണ്, രണ്ട് കാര്യമാണ്. ഒന്ന്, ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അതാർക്കുള്ളതാണ്? അത് റസൂലിന്റെ കൂടെ ഉംറക്ക് റസൂലിനെ ക്ഷണിച്ചപ്പോ പുറപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് മാത്രമുള്ളതാണ് എന്നത് അല്ലാഹു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പിന്തുടരുകയില്ല എന്നത് ഖാൽ അല്ലാഹു മിൻ ഖബൽ, അല്ലാഹു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖൈബറിലേക്ക് പോകേണ്ടത് ആരാണ്? അത് ഉംറക്ക് പുറപ്പെട്ടവർ മാത്രമാണ് എന്നത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പോ യുറീദുനായി ഉപദ്രു കലാമല്ലാ കൊല്ലൻ തത്തബിഊന കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ. മനസ്സിലായ? രണ്ടാലൊരു ഉദ്ദേശമാണ് മുഫസ്സിരീങ്ങളിൽ പറഞ്ഞത്. കും എന്നുള്ളത് ദാലിക്കും എന്ന് പറയാൻ കാരണം, പിന്നെ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ദമീറിൽ വ്യത്യാസം വരിക. അപ്പൊ ദാലിക്ക ഒരാളോടാണ് പറയുമ്പോ, ഒരു സംഗതിയെ കുറിച്ചിട്ട് ഒരാളോട് പറയുമ്പോ ദാലിക്ക എന്ന് പറയും. രണ്ടാളുകളോടാണെങ്കിൽ ദാലിക്കുമ എന്ന് പറയും. കുറെ ആളുകളോടാണ് ഒരു സംഗതിയെ കുറിച്ച് പറയുന്നതെങ്കിൽ ദാലിക്കും എന്ന് പറയും. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ ദമീറിനെ തീരുമാനിക്കാൻ. പിന്നെ ദാലിക്കുന്നല്ലതിയിലും തുന്നനിഫി എന്ന് പറഞ്ഞേ, ഏതുടെ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ സ്ത്രീകൾ പട്ടണത്തിൽ സംസാരിച്ചല്ലോ. അപ്പൊ പിന്നെ പിന്നെ അസീസിന്റെ ഭാര്യനെ കുറിച്ചാണ് സ്ത്രീകൾ പറഞ്ഞത്. പിന്നെ അസീസിന്റെ പെണ്ണ് തുറാവിദ് ഫതാഹ വീട്ടിലെ ബാലയക്കാരനെ പിന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്നു പട്ടണത്തിലെ പെണ്ണുകൾ പറഞ്ഞു നിർത്തി. അപ്പൊ ഇതാ പെണ്ണുങ്ങളെ വിളിച്ച് പരിക്ക്, എന്നിട്ട് അവരുടെ ആപ്പിളും എടുത്ത് കത്തിയും കൊടുത്ത്, എന്നിട്ട് യൂസുഫിനെ അവരുടെ മുന്നിലൂടെ നടത്തിയപ്പോ ആകെ പെണ്ണുങ്ങളെ അന്തം വിട്ടിട്ട് എന്ത് ചെയ്ത്? ആശാലില്ല എന്ന് പറഞ്ഞ അവര് കൈമുറിച്ചില്ലേ, കൈമുറിച്ച്. അപ്പോ ഈ പിന്നെ അസീസിന്റെ ഭാര്യ പറയുന്നുണ്ട് ദാലിക്കുന്നല്ലതി ദാലിക്കുൻ. അവിടെ കുന്ന എന്ന് പറയാൻ കാരണം അതനാരോടാണ്? കുറെ പെണ്ണുങ്ങളോട്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ബമീറിന്റെ പ്രയോഗം. അതാണ് ഇവിടെ കുറെ ആളുകളോടാണ് പറയുന്നത്. ഈ മുഖല്ലഫൂന് കുറെ അല്ലേ? അതാണ് കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ. അപ്പൊ കുല്ലൻ തത്തബിഊന കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ എന്ന് മുഖല്ലഫീങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ ഫസയഖൂലൂൻ, ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണല്ലേ, ഫസയഖൂലൂൻ. അങ്ങനെ അവർ പറഞ്ഞാൽ ഇത് ഫഫഉൽ ഫസീഹ, ഇങ്ങനെ അവരോട് പറഞ്ഞാൽ അപ്പോൾ സയഖൂലൂൻ, അവർ പറഞ്ഞേക്കും ബൽ തഹ്സുദൂനന, ഇത് അല്ലാഹു മുമ്പ് അങ്ങനെ പറഞ്ഞു എന്നല്ല, പിന്നെയോ ബൽ പ്രത്യുത തഹ്സുദൂനന, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ് എന്ന് പറയും. തഹ്സുദൂൻ, നിങ്ങൾ അസൂയ കാണിക്കുന്നു ഞാൻ ഞങ്ങളോട്. തഹ്സുദൂൻ ആണ് നിങ്ങൾ തന്നെ ആരാ? നിങ്ങൾ മുസ്ലിമീങ്ങൾ. ന എന്ന് പറഞ്ഞാൽ ആരാ? മുഖല്ലഫീങ്ങൾ, മുഖല്ലഫുകൾ. അപ്പൊ ഇത് അവരോട് ലൻ തത്തബിഊന കദാലിക്കും ഖാൽ അല്ലാഹു മിൻ ഖബൽ എന്ന് പറഞ്ഞാൽ ഫസയഖൂലൂൻ, ഈ പിന്തിരുന്ന അറാബികൾ പറയും ബൽ, അല്ലാഹു ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, തഹ്സുദൂനന, നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ്. അതായത് ഞങ്ങളും ഖൈബറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അവിടുന്ന് എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. അപ്പൊ അത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കുള്ള നിങ്ങളെ അസൂയോണ്ട് പറയാൻ നിങ്ങൾ എന്നവർ പറയും. ബൽ തഹ്സുദൂനന, ബൽ കാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അപ്പോൾ അല്ലാഹു സുബ്ഹാന തആല അവര് തഹ്സദൂനനാ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാന തആല പറയുന്നത് എന്നാൽ കാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, എന്താ കാര്യം? കാര്യം ലാ യഫ്ഖഹൂന, ഈ ആറാദികൾ അവർ ഗ്രഹിക്കുന്നില്ല. കാനു ലാ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാത്ത ആളുകളാകുന്നു. കാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. ലാ യഫ്ഖഹൂന, അവർ ഗ്രഹിക്കുന്നില്ല. ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. ഇങ്ങനെയുള്ള ഒരു കൗമാണ് അവർ. കാനു അപ്പോൾ ലൻ തത്തബിഊന കദാലികും ഖാല അല്ലാഹു മിൻ ഖബ്ലി നക്നു പറഞ്ഞ അവരോട് കാര്യമില്ല. കാരണം എന്താ, അവർ വളരെ കുറച്ച് മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ ഉള്ളൂ. അതിപ്പം മാത്രമല്ല, പിന്നെയോ കാനു അവർ അത് തറയാണ്. എന്താ അങ്ങനത്തെ പറഞ്ഞെങ്കിലും കയറാൻ കുറച്ച് പ്രയാസമാണ്. ബൽഖാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. ഇത് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വിഷയം. ഇനിയും ഖൈബറിന്റെ ചരിത്രങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തി. ഖൈബറിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കോട്ടകൾ, നാഇം എന്ന് പറഞ്ഞൊരു കോട്ട, അതാണ് ആദ്യം പിടിച്ചടക്കിയത്. പിന്നെ കൽമൂസ് എന്ന് പറഞ്ഞൊരു കോട്ട, കൽമൂസ് ഈ കോട്ട വളരെ ശ്രദ്ധേയമാണ്. പിന്നെ അസാബ്, അസാബ് ഇബിൻ മുആദ് എന്ന് പറയും. പിന്നെ ഒരു കോട്ട സലാലിം, അതേപോലെ തന്നെ പിന്നെ ലത്തീഹ്. അങ്ങനെ കുറെ കോട്ടകളാണ് അവിടെ. ഇതൊക്കെ ഒരു മലന്റെ മുകളിൽ അവരുടെ കോട്ടകളാണ്. കോട്ടകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പുരാവസ്തു കേന്ദ്രം കാണുമ്പോഴുള്ള കാഴ്ചയല്ല. പിന്നെയോ നല്ല സമ്പൽ സമൃദ്ധമായ കോട്ടകളാണ് ഈ കോട്ടകളാണ് കീഴടക്കുന്നത്. അതിൽ കൽമൂസ് എന്നുള്ള കോട്ട, അത് പിന്നെ ബനു അബിൽ ഹക്കീഖിന്റെ കോട്ടയാണ്. അബുൽ ഹക്കീഖ് എന്ന് പറയുന്ന യഹൂദന്റെ മക്കളുടെ കോട്ടയാണ് അല്ലേ. അതിൽ ഈ കോട്ട കൈവശം കിനാനക്കായിരുന്നു. കിനാന ഇബ്നു റബീഉ, കിനാന ഇബ്നു റബീഉ ഇബ്നു അബിൽ ഹക്കീഖ്. ആരെ ഈ കിനാന ഇബ്നു അബിൽ കിനാന ഇബ്നു റബീഉ ആരാന്ന് പറയാം? ആർക്കെങ്കിലും അറിയോ ഇത് ആരാണ്? കിനാന ഇബ്നു റബീഉ ഇബ്നു അബിൽ ഹക്കീഖ്. അയാളുടെ കയ്യിലായിരുന്നു ഈ ഖൽമൂസ് കോട്ട. ഇയാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇയാള് വയ്ക്കണ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആരാ? സഫിയ ബിന്ത് ഹുയൈ. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവാണ് കിനാന ഇബ്നു റബീഉ ഇബ്നു അബിൽ ഹക്കീഖ്. ഈ സഫിയന്റെ ഭർത്താവായ കിനാന ഇബ്നു റബീഉന്റെ കയ്യിലായിരുന്നു ഈ കൽമൂസ് കോട്ട, മനസ്സിലല്ലേ. ഹുയൈ ഇബ്നു അഖ്തബിന്റെ പിന്നെ മരുവൻ ഇബ്നു അബിൽ ഹക്കീഖിന്റെ പിന്നെ പേരക്കുട്ടി. ആ കോട്ടയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ വിജയിച്ച് രണ്ടാമത് നായും കഴിഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് യുദ്ധാർത്ഥിത സ്വത്തുക്കൾ കിട്ടി, ബന്ദികളെ പിടികൂടി. അതിലൊരു ബന്ദിയായിരുന്നു ആര്? സഫിയ ബിന്ത് ഹുയൈ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരെ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മു സുലൈമിന്റെ കൂടെ പാർപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്നെ ചോയ്സ് കൊടുത്ത്. അവർ വളരെ വളരെ, കാരണം ഇവര് പിന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. യഹൂദനാണെങ്കിലും ഹാറൂൻ നബിയുടെ സന്താന പരമ്പരയിലാണ്. പിന്നെ വളരെ സുന്ദരിയായ സ്ത്രീയായിരുന്നു സഫിയ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ള അവർക്ക് ചോയ്സ് കൊടുത്ത്, ഒന്നുകിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ മടക്കി വിടാം, അതല്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം, മനസ്സിലായല്ലേ. ദഹിയത്തിൽ ദഹിയ ഇബ്നു കൽബൽ ദഹിയത്തിൽ ദഹിയ ഇബ്നു കൽബ് ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബിയുടെ ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബിയുടെ വിഹിതത്തിലായിരുന്നു വരണ്ടായിരുന്നത്. ദഹിയാണ് റസൂലുള്ളാഹിക്ക് സഫിയെ കൈമാറുന്നത്. ഏതായാലും പിന്നെ അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, അവർ യഹൂദിയത്തിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മതിച്ചില്ല. അവർ ജൂതന്മാരുടെ കൂടെ പോകാനും തീരുമാനിച്ചില്ല. അവരെന്ത് ചെയ്ത് പിന്നെ മുസ്ലിങ്ങളുടെ കൂടെ ശേഷിക്കാൻ തീരുമാനിച്ച് അവർ ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എനിക്ക് തോന്നുന്നത് ഉമ്മു സുലൈമിന്റെ കൂടെ പാർപ്പിച്ച് അവരുടെ റിദ്ദയുടെ കാലം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ള അവരെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്, ഭാര്യയായിട്ട് സ്വീകരിക്കാനുണ്ടായത് എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചത്. ഏതായാലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച് അവർ റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തു. അതിൽ പിന്നെ ഈ അസാബ് ഇബ്നു മുആദ്, സലാലിം, ലതീഹ് തുടങ്ങിയ കോട്ടകളൊക്കെ എന്ത് ചെയ്തു, മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുത്തി വലിയ ഒരു സമ്പൽ, പിന്നെ സമ്പത്താണ് ഇരുന്നു അന്ന് മുസ്ലിമീങ്ങൾക്ക് പിന്നെ അന്ന് കൈവശമുണ്ടായത്. ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ ഖൈബറിന്റെ തന്നെ ചരിത്രങ്ങൾ ചിലത് വരും. അതേപോലെ ഇനി വരാനുള്ളത് ഹുനൈനി യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്, മനസ്സിലായി? അതും ഈ മുഖല്ലഫുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹുനൈനിന്റെ ചരിത്രവും വരുന്നത് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ. ഇൻഷാല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.